ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ പഞ്ചായത്ത് തല പൊതുവിട ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. ജലത്തെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുക എന്ന പ്രമേയത്തിൽ ഇന്ന് ഭൌമ മണിക്കൂർ ആചരിക്കാൻ ഒരുങ്ങി രാജ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടർന്ന് ആശാപ്രവർത്തകർ. ആശമാരുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പുതിയ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശനം തുടരുന്നു. വാർത്തകൾ വിശദമായി. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുന്ന വീഡിയോ അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. നാഗരികതയുടെ ജീവനാഡിയായിരുന്ന ജലം ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ലോക ജലദിനം. ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആഗോളതലത്തിൽ ജലദൌർലഭ്യം മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അവബോധം വളർത്താനാണ് എല്ലാ വർഷവും മാർച്ച് 22 ലോക ജലദിനം ആചരിക്കുന്നത്. ജീവൻ നിലനിർത്തുന്നതിലും ജലചക്രത്തിലും ഹിമാനികളുടെ നിർണായക പങ്ക് മുൻനിർത്തി ഹിമാനി സംരക്ഷണം എന്ന പ്രമേയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ വർഷത്തെ ലോക ജലദിനം ആചരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണവും കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതും ലക്ഷ്യമിട്ട് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ന് ഭൌമ മണിക്കൂർ ആചരിക്കുന്നു. രാത്രി 8:30 മുതൽ 9:30 വരെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും അത്യാവശ്യമല്ലാത്ത വൈദ്യുത വിളക്കുകൾ അണച്ചാണ് ആചരണം. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ അവസാന ശനിയാഴ്ചയാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നതെങ്കിലും ഇത്തവണ ലോക ജലദിനത്തോടൊപ്പമാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത് എന്ന സവിശേഷതയുമുണ്ട്. ജലത്തെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേൾഡ് വൈഡ് ഫണ്ട് സീനിയർ എഡ്യൂക്കേഷൻ ഓഫീസർ എ.കെ. ശിവകുമാർ ആകാശവാണി വാർത്തകളോട്.
ഈ വർഷത്തെ ഭൌമ മണിക്കൂറിൽ ഊർജ സംരക്ഷണത്തോടൊപ്പം ജലസംരക്ഷണവും വിഷയമാകും. ഒരു മണിക്കൂറെങ്കിലും അത്യാവശ്യമില്ലാത്ത എല്ലാ സ്വിച്ചുകളും ഓഫ് ചെയ്ത് ഈ സംരംഭത്തിൽ പങ്കാളികളായി ആഗോളതലത്തിലുള്ള ഈ പ്രചാരണ പരിപാടിയെ വിജയിപ്പിച്ച് നമ്മുടെ ഭൂമിക്ക് വേണ്ടി വളരെ സവിശേഷമായ ഒരു മണിക്കൂറിൽ അണിചേരുന്നതിനും പിന്നെ അത് ശീലമാക്കിയെടുക്കുന്നതിനും ഭൌമ മണിക്കൂറിനെ നമുക്ക് വേദിയാക്കാം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിലേക്ക് മാറിക്കൊണ്ടും നമുക്ക് ഭൌമ മണിക്കൂറിനെ വിജയിപ്പിക്കാം. നമ്മുടെ ശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ വഴി ഊർജ സംരക്ഷണ പരിപാടിയുടെ ഭാഗമാകാൻ കഴിയും.
സംസ്ഥാനത്ത് പൊതുവിട ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. ഇന്നും നാളെയും സംസ്ഥാന വ്യാപകമായി പഞ്ചായത്ത് തല പൊതുവിട ശുചീകരണ പരിപാടി സംഘടിപ്പിക്കും. മാലിന്യമുക്ത നവകേരളത്തിന്റെ തദ്ദേശ സ്ഥാപനതല പ്രഖ്യാപനങ്ങൾ ഈ മാസം 30 നടക്കുന്നതിന് മുന്നോടിയായാണ് പ്രവർത്തനം. പൊതുജനങ്ങളുടെ കൂടി സഹകരണത്തോടെ പഞ്ചായത്ത് തലത്തിൽ മെഗാ ശുചീകരണ പ്രവർത്തനമാണ് നടക്കുന്നത്. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും മാതൃകാ വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തി പുരസ്കാരം നൽകുന്നു. വൃത്തിയുടെയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മികച്ച വാർഡ്, സ്ഥാപനം, റെസിഡൻസ് അസോസിയേഷൻ, വായനശാല, വിദ്യാലയം തുടങ്ങിയവയ്ക്കും പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30 ശുചിത്വ പ്രഖ്യാപനവേളയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കാലിക്കറ്റ് സർവകലാശാലയുടെ വാർഷിക സെനറ്റ് യോഗത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. ലഹരിവിരുദ്ധ ക്യാമ്പസ് എന്ന ദൌത്യത്തിന്റെ പ്രചാരണാർത്ഥം ചാൻസലർ സെനറ്റിനെ അഭിസംബോധന ചെയ്യും. വിദ്യാർത്ഥികളിലും യുവതലമുറയിലും ലഹരി ഉപയോഗം പടരുന്ന സാഹചര്യത്തിലാണ് സർവകലാശാല ലഹരിവിരുദ്ധ പ്രചാരണ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത്. വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള ധനസഹായത്തിന് കേന്ദ്രത്തോട് വീണ്ടും ആവശ്യപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ വയനാടിന് നൽകിയ 10 കോടി രൂപ വിനിയോഗിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു. വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക്, ഒപിഡി ട്രാൻസ്ഫോർമേഷൻ, നവീകരിച്ച പിപി യൂണിറ്റ്, ലാബ് എന്നിവ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സിക്കിൾസൽ യൂണിറ്റ് ഉദ്ഘാടനം, സിക്കിൾസൽ കാർഡ് വിതരണ ഉദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിക്കും. ജില്ലയിലെ 6 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും 55 ഹെൽത്ത് ആന്റ് വെൽനസ് കേന്ദ്രങ്ങളും മന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. ലോക്സഭാ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി M.K. Stalin നേതൃത്വത്തിൽ ആദ്യ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി കണ്ണൂർ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെ പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ട് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പ്രഖ്യാപനം നടത്തും. റെയിൽവേ സ്റ്റേഷൻ ശുചിത്വപൂർണമായി സംരക്ഷിക്കുന്നതിലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് അംഗീകാരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 120-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. പരിപാടിയിലേക്കുള്ള ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 28 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അറിയിക്കാവുന്നതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടർന്ന് ആശാപ്രവർത്തകർ. മറ്റന്നാൾ ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസമിരിക്കും. സംസ്ഥാനത്തെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കൂട്ട ഉപവാസമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. അതേസമയം ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 41-ാം ദിവസത്തിലേക്ക് കടന്നു. സമരം ചെയ്യുന്ന ആശമാരുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിക്കാനില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്താൽ ധൃതിയിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആശാപ്രവർത്തകരുടെ സമരം തകർക്കാൻ ശ്രമം നടക്കുന്നതായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേന്ദ്രവും കേരളവും എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി സമരക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറാകാത്തത് ശരിയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ അണക്കെട്ട് പ്രദേശത്തെ സന്ദർശനം പുരോഗമിക്കുന്നു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ സമിതി രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായ 7-അംഗ സമിതിയാണ് അണക്കെട്ടിൽ പരിശോധന നടത്തുന്നത്. കേരള തമിഴ്നാട് സർക്കാരുകളുടെ പ്രതിനിധികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലെ ഗവേഷണ ഉദ്യോഗസ്ഥനും ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥനും സംഘത്തിലുണ്ട്. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പും കാലവർഷ സമയത്തും അണക്കെട്ടിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തേണ്ടത് നിലവിലെ സമിതിയാണ്. ബേബി ഡാം സന്ദർശിക്കുകയും ഷട്ടറുകൾ ഉയർത്തി പരിശോധിക്കുകയും ചെയ്യും.
ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18-ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഏറ്റുമുട്ടും. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. IPL സീസണിന്റെ ഭാഗമായുള്ള ഫാൻ പാർക്കിന് പാലക്കാടും കൊച്ചിയും വേദിയാകും. കൊച്ചിയിൽ ഇന്നും നാളെയും ഫാൻ പാർക്കുകൾ സജീവമായിരിക്കും. 29-30 തീയതികളിൽ നടക്കുന്ന മത്സരങ്ങളാണ് പാലക്കാട് കോട്ടമൈതാനത്തൊരുക്കുന്ന ഫാൻ പാർക്കിലെ വലിയ സ്ക്രീനിൽ തത്സമയം പ്രദർശിപ്പിക്കുക. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്നും മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയൻകീഴ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ആറാട്ടിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മലയൻകീഴ്, വിളവൂർക്കൽ, മാറനല്ലൂർ, വിളപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മഹാകുംഭമേളയിൽ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായ സ്വാമി ആനന്ദവനം ഭാരതി ശിവഗിരിയിൽ സന്ദർശനം നടത്തി. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സന്ദർശിച്ച അദ്ദേഹം പ്രാർത്ഥനകൾ അർപ്പിച്ചു. മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ്. അപകടത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി ലൂക്ക്മാന്റെ കഴുത്തിന് പരിക്കേറ്റു. ചീട്ടുകളിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പാലക്കാട് നഗരത്തിലെ റോബിൻസൺ റോഡ് റെയിൽവേ ഗേറ്റ് ഇന്ന് രാത്രി 9 മുതൽ തിങ്കളാഴ്ച വൈകിട്ട് 4 വരെ അടച്ചിടുമെന്ന് റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. വാഹനങ്ങൾ യാത്രയ്ക്കായി ഇംഗ്ലീഷ് ചർച്ച് റോഡ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 8,230 രൂപയും പവന് 65,840 രൂപയുമാണ് ഇന്നത്തെ വില. കൊല്ലത്ത് 50 ഗ്രാം MDMA യുവതി പോലീസ് പിടിയിലായി. പെരിനാട് ഇടവട്ടം സ്വദേശി അനില രവീന്ദ്രനാണ് പിടിയിലായത്. മെഡിക്കൽ പരിശോധനയ്ക്കിടെ ഇവരിൽ നിന്ന് വീണ്ടും MDMA പിടിച്ചെടുത്തു. തൊടുപുഴയിൽ നിന്നും കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയതായി സംശയത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ബിജുവിനെ കാണാനില്ലെന്ന് കാണിച്ച് ഭാര്യ പോലീസിൽ പരാതി നൽകിയിരുന്നു. കൊട്ടേഷൻ സഖാംഗങ്ങളെ ഉൾപ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ജലസംരക്ഷണത്തിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ജനപങ്കാളിത്തത്തോടെ പഞ്ചായത്തുതല പൊതുവിട ശുചീകരണ പരിപാടിക്ക് തുടക്കമായി. ജലത്തെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുക എന്ന പ്രമേയത്തിൽ ഇന്ന് ഭൌമ മണിക്കൂർ ആചരിക്കാനൊരുങ്ങി രാജ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടർന്ന് ആശാപ്രവർത്തകർ. ആശമാരുടെ ജീവിത പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പുതിയ മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശനം തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.